الحمد لله نحمده ونستعينه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وآل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وآل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു തആലയെ സൂക്ഷിച്ചുകൊണ്ട് അവൻ കൽപ്പിച്ചത് ജീവിതത്തിൽ പകർത്തിയും വിരോധിച്ചതിൽ നിന്ന് വിട്ടുനിന്നും അവനെ സൂക്ഷിച്ച് മുത്തഖികളായി ജീവിക്കാൻ സ്വന്തമെന്ന പോലെ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. വിശുദ്ധ റമദാനിൽ പല തരത്തിലുള്ള ക്ലാസുകളും പരിപാടികളുമൊക്കെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം, ആർക്കൊക്കെയാണ് റമദാൻ നോമ്പ് നിർബന്ധമായത്, ആർക്കൊക്കെയാണ് അത് നിർബന്ധമല്ലാത്തത്, നിർബന്ധമല്ലാത്തവർക്ക് തന്നെ എപ്പോഴൊക്കെ അത് നിർബന്ധമാകും, നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയാത്തവർ എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന വിശാലമായ ഒരു വിഷയം ഏതാനും സമയത്തിനുള്ളിൽ ഒതുക്കിക്കൊണ്ട് സംസാരിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. റമദാനുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ ജനങ്ങളെ 10 വിഭാഗമായി തിരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തെ വിഭാഗം മുസ്ലിം ബാലിഗ് ആഖില് മുഖീം ഖാദിർ അസാലിമു മിനൽ മവാനിയ എന്ന വിഭാഗമാണ്, അഥവാ പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള, നാട്ടിൽ താമസിക്കുന്ന, കഴിവുള്ള, തടസ്സങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു മുസ്ലിം. നോമ്പും അദ്ദേഹവുമായുള്ള ബന്ധം എന്ത്? പിന്നീട് അസ്സഗീർ കുട്ടി, പിന്നെ ബുദ്ധി നഷ്ടപ്പെട്ട അൽ മജ്നൂൻ, ബുദ്ധി നഷ്ടപ്പെട്ട വ്യക്തി, പിന്നീട് വകതിരിവ് നഷ്ടപ്പെട്ട പ്രായം ചെന്ന വൃദ്ധനായ വ്യക്തി, പിന്നീട് സ്ഥിരമായി കഴിവില്ലായ്മ നിമിത്തം, അശക്തി നിമിത്തം നോമ്പ് എടുക്കാൻ സാധിക്കാത്ത, ആ കഴിവില്ലായ്മ ഇല്ലാതാവുമെന്ന് പ്രതീക്ഷിക്കാത്ത വ്യക്തി, പിന്നീട് യാത്രക്കാരൻ, രോഗം ശിഫയായി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന രോഗി, ആർത്തവ രക്തമുണ്ടാവുന്ന സ്ത്രീ, ഗർഭിണിയാവുകയോ അല്ലെങ്കിൽ കുട്ടികൾക്ക് മുല കൊടുക്കുകയോ ചെയ്യുന്നത് നിമിത്തം നോമ്പെടുക്കാൻ സാധിക്കാത്ത സ്ത്രീ, മറ്റുള്ളവരെ സഹായിക്കുന്നതിൻ്റെ പേരിൽ നോമ്പ് മുറിക്കേണ്ടി വന്ന വ്യക്തി, ഇങ്ങനെ 10 തരത്തിൽ 10 ഇനത്തിൽ പണ്ഡിതന്മാർ നോമ്പുമായി ബന്ധപ്പെട്ട് ആളുകളെ വിഭജിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ആ 10 വിഭാഗം ആളുകളെക്കുറിച്ചും ചെറിയ നിലക്ക് ഒന്ന് പരാമർശിക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത് പറഞ്ഞത്, പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള നാട്ടിൽ താമസിക്കുന്ന നോമ്പെടുക്കാൻ കഴിവുള്ള മറ്റ് തടസ്സങ്ങളിൽ നിന്നൊക്കെ ഒഴിവായ മുസ്ലിമായ ഒരു വ്യക്തി. ഇങ്ങനെയുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നോമ്പ് അയാൾക്ക് നിർബന്ധമാണ്. നോമ്പെടുക്കൽ അങ്ങനെയുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതാ ആയിട്ട് തന്നെ നിർവഹിക്കൽ നിർബന്ധമാണ്. അതാ ആയിട്ട് എന്ന് പറയുമ്പോൾ നോമ്പ് അതാത് ദിവസങ്ങളിൽ തന്നെ അതാതിൻ്റെ സമയത്ത് നിർവഹിക്കൽ നിർബന്ധമാണ്. അതിന് വിശുദ്ധ ഖുർആൻ തെളിവുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ തെളിവുകളുണ്ട്. അതുപോലെ പണ്ഡിതന്മാർ മൊത്തത്തിൽ ആ കാര്യം നിർബന്ധമാണ് എന്നതിന് ഇജ്മാഉമുണ്ട്. വിശുദ്ധ ഖുർആൻ നോമ്പിനെ കുറിച്ച് പറഞ്ഞിടത്ത് പറഞ്ഞു, ഫമൻ ഷഹിദ മിൻകും ഷഹ്റ ഫലിയസും, ആ മാസത്തിൽ ആര് ഹാജറുണ്ടോ അയാൾ നോമ്പ് നോൽക്കട്ടെ. അതാണ് വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള തെളിവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ റായിതുമുൽ ഹിലാല ഫസൂമു, നിങ്ങൾ ചന്ദ്രനെ കണ്ടാൽ നോമ്പെടുത്തുകൊള്ളുക എന്നാണ്. പണ്ഡിതന്മാർ ഈ നിലക്ക് തന്നെ, എല്ലാ പണ്ഡിതന്മാരും ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നിർബന്ധമാണ് എന്ന് ഇജ്മാഉള്ള കാര്യമാണ്. എന്നാൽ മുസ്ലിം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ മുസ്ലിം അല്ലാത്ത ഒരു വ്യക്തി, മുസ്ലിം അല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നോമ്പ് നിർബന്ധമില്ല. മാത്രമല്ല, അയാളിൽ നിന്ന് നോമ്പ് സ്വീകരിക്കുകയുമില്ല. കാരണം നോമ്പ് എന്ന ഇബാദത്ത് നിർവഹിക്കാൻ അയാൾ അർഹനല്ല എന്നുള്ളത് കൊണ്ടാണ് സ്വീകരിക്കാത്തത്. ഇനി അങ്ങനെയുള്ള വ്യക്തികൾ നോമ്പ്, നിർബന്ധമായ നോമ്പിൻ്റെ മാസത്തിലേക്ക് പ്രവേശിച്ച ശേഷം മുസ്ലിമായി കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അതിന് മുമ്പുള്ള നോമ്പുകൾ അയാൾ നിർവഹിക്കേണ്ടതില്ല, കള്ളാ വീട്ടേണ്ടതില്ല. ഇനി ഒരു നോമ്പിൻ്റെ ദിവസം, നോമ്പ് ആരംഭിച്ച ശേഷമാണ് ഒരാൾ മുസ്ലിമാകുന്നതെങ്കിൽ ആ വ്യക്തി ബാക്കിയുള്ള ആ ദിവസത്തിൽ ഇംസാക്ക് ചെയ്യണം. അഥവാ നോമ്പുകാരനെ പോലെ ജീവിക്കണം. ഒരാൾ ഉദാഹരണത്തിന് ളുഹറിന് ശേഷമാണ് മുസ്ലിമാകുന്നതെങ്കിൽ പിന്നീട് നോമ്പ് തുറക്കുന്ന സമയം വരെ നോമ്പുകാരനെ പോലെ കഴിഞ്ഞുകൂടണം. അഥവാ പരസ്യമായി നോമ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കലും മറ്റുമൊന്നും ആ വ്യക്തി ചെയ്തുകൂടാ എന്നാണ്. ഇനി രണ്ടാമത്തെ വിഭാഗം കുട്ടിയാണ്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നിർബന്ധമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 3 വിഭാഗത്തിൽ ഒരു കുട്ടി വലുതാകുന്നത് വരെ മതപരമായ ബാധ്യതകൾ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ കുട്ടിയുടെ രക്ഷിതാക്കൾ എന്ത് ചെയ്യണം? ആ കുട്ടിയോട് നോമ്പെടുക്കാൻ കൽപ്പിക്കണം. എന്തിനാണത്? നോമ്പ് നിർവഹിച്ച് ശീലിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ സഹാബത്ത് ചെയ്തിരുന്നു. തങ്ങളുടെ കുട്ടികളെ നോമ്പ് നോൽപ്പിച്ചിരുന്നു സഹാബത്ത്. എന്നിട്ട് ആ കുട്ടികളെയും കൊണ്ട് പള്ളികളിലേക്ക് പോവുകയും കുട്ടികൾ നോമ്പെടുക്കുന്നതിൽ പ്രയാസം കാണിക്കുമ്പോൾ കളിപ്പാട്ടങ്ങൾ കൊടുത്തുകൊണ്ട് ആ കുട്ടികളെ നോമ്പ് തുറക്കുന്നത് വരെ കൊണ്ടു നടക്കുകയും ചെയ്യുകയായിരുന്നു സഹാബത്തിൻ്റെ പതിവ് എന്നാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഒരു കുട്ടി വലുതാകുന്നത് വരെ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാകുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. എപ്പോഴാണ് ഒരാൾ പ്രായപൂർത്തിയാവുക? ഒന്ന്, ഒരാൾ പ്രായപൂർത്തിയാകണമെങ്കിൽ അയാൾക്ക് മനിയ്യ് അത് ഉറക്കത്തിലോ അല്ലാതെയോ അത് പുറപ്പെടുന്ന ഒരവസ്ഥ വരണം. രണ്ടാമത്തത്, ലൈംഗികാവയവങ്ങൾക്ക് ചുറ്റും രോമം മുളക്കാൻ തുടങ്ങണം. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതാണ്. മൂന്നാമത്തത്, 15 വയസ്സ് പൂർത്തിയാകണം. 15 വയസ്സ് പൂർത്തിയായാൽ ആദ്യം പറഞ്ഞതൊന്നുമില്ലെങ്കിലും ആ കുട്ടി പ്രായപൂർത്തിയായതായിട്ടാണ് കണക്കാക്കുക. സഹാബത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് സഹാബത്ത് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവം, ഉഹദ് യുദ്ധ സമയത്ത് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ചെന്നു, അഥവാ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. അന്ന് എനിക്ക് 14 വയസ്സാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ യുദ്ധത്തിന് അനുവദിക്കില്ല, കാരണം 15 വയസ്സ് പൂർത്തിയാകാത്തതുകൊണ്ട്. പിന്നീട് ഖന്ദഖ് യുദ്ധാവസരത്തിൽ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തി, അന്ന് 15 വയസ്സ് പൂർത്തിയായിട്ടുണ്ട്. പൂർത്തിയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖന്ദഖ് യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് അവസരം നൽകി. ഇനി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാർക്ക് പ്രായപൂർത്തിയാകാൻ പറഞ്ഞ 3 കാര്യങ്ങൾക്ക് പുറമെ ആർത്തവരക്തമുണ്ടാവുക എന്നതുകൂടി പ്രായപൂർത്തിയാകാനുള്ള മാനദണ്ഡമായി ശറഅ് നിയമമാക്കിയിട്ടുണ്ട്. ഇനി 3rd പറഞ്ഞ വിഭാഗം, ബുദ്ധി നഷ്ടപ്പെട്ട ആളാണ്. ബുദ്ധി നഷ്ടപ്പെട്ട ആളെ സംബന്ധിച്ചിടത്തോളവും നോമ്പ് നിർബന്ധമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ 3 വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞതിൽ ഒരു വിഭാഗം അങ്ങനെ ബുദ്ധി നഷ്ടപ്പെട്ട ആളുകളാണ്. അങ്ങനെയുള്ള വ്യക്തികൾ നോമ്പെടുത്താൽ അത് സഹിയാവുകയുമില്ല. കാരണം ഒരു ഇബാദത്ത് നിർവഹിക്കണമെങ്കിൽ അതിന് ബുദ്ധി വേണം, നിയ്യത്ത് വേണം. നിയ്യത്ത് നിർവഹിക്കണമെങ്കിൽ അതിന് ബുദ്ധി ആവശ്യമാണ്. ഇനിയൊരു വ്യക്തി ഇടക്ക് ബുദ്ധി ക്ലിയറായ അവസ്ഥയാണ്, ചിലപ്പോൾ ബുദ്ധി നഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധി തെളിഞ്ഞ അവസരത്തിൽ നോമ്പെടുക്കൽ ആ വ്യക്തിക്ക് നിർബന്ധമാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി നോമ്പിന്, നിർബന്ധ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രഭാതത്തിൽ നിയ്യത്ത് ചെയ്യണം. പ്രഭാതമാകുന്നതിന് മുമ്പ്, സുബഹ് നമസ്കാരത്തിൻ്റെ സമയമാകുന്നതിന് മുമ്പ് നിയ്യത്ത് നിർവഹിക്കണം. ആ സമയത്ത് ബുദ്ധി തെളിഞ്ഞ ഒരു വ്യക്തി നോമ്പിന് നിയ്യത്ത് ചെയ്ത ശേഷം അയാൾക്ക് വീണ്ടും ബുദ്ധിക്ക് തകരാറ് പറ്റുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, അയാളുടെ നോമ്പ് പൂർത്തിയാക്കാവുന്നതാണ്, പിന്നീട് അത് കളാവീട്ടേണ്ടതും ഇല്ല. ഇനി 4th വിഭാഗം, വകതിരിവ് നഷ്ടപ്പെട്ട പ്രായം ചെന്ന വ്യക്തിയാണ്, അഥവാ പ്രായാധിക്യത്താൽ എന്ത് പറയണം, എന്ത് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊന്നും അറിയാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള വ്യക്തികൾ നോമ്പ് അവർക്ക് നിർബന്ധമില്ല. മാത്രമല്ല, നോമ്പ് ഒഴിവാക്കുന്നതിൻ്റെ പേരിൽ സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കേണ്ട കാര്യവുമില്ല. കാരണം അയാൾക്ക് വകതിരിവില്ലാത്തത് കൊണ്ട് അയാൾക്ക് തെക്കിലീഫില്ല. കുട്ടിയെപ്പോലെ തന്നെയാണ് അയാളും എന്നുള്ളത് കൊണ്ടാണ് ആ ഒരാനുകൂല്യം വിശുദ്ധ ഇസ്ലാം നൽകുന്നത്. ഇനി അങ്ങനെയുള്ള പ്രായം ചെന്ന ഒരു വ്യക്തി ചില സന്ദർഭങ്ങളിൽ അയാൾക്ക് വകതിരിവുണ്ടാകും, ചില സന്ദർഭങ്ങളിൽ വകതിരിവില്ലാത്ത അവസ്ഥയുമാണ് ഉണ്ടാവുന്നതെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ നോമ്പ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. നോമ്പും നമസ്കാരവും ഒക്കെ നിർബന്ധമാണ്. ഇനി അഞ്ചാമത്തെ വിഭാഗം, നോമ്പെടുക്കാൻ സ്ഥിരമായി സാധിക്കാത്ത വിഭാഗം. സ്ഥിരമായി നോമ്പെടുക്കാൻ അസുഖം കൊണ്ടോ പ്രായാധിക്യം കൊണ്ടോ സാധിക്കാത്ത ഒരു വിഭാഗം. ഉദാഹരണം, ഗുരുതരമായ മാരകമായ എന്തെങ്കിലും ഒരു രോഗം ബാധിച്ചാൽ അങ്ങനെയുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും നോമ്പ് നിർബന്ധമില്ല. കാരണം ആ വ്യക്തിക്ക് അതിന് സാധ്യമല്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫത്തഖുല്ലാഹ മസ്തതാഅത്തു എന്നാണ്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസഹ എന്നതാണ് ഇസ്ലാമിന്റെ തത്വം. ഫത്തഖുല്ലാഹ മസ്തതാഅത്തു, നിങ്ങൾക്ക് എത്ര സാധിക്കുന്നുവോ അത്ര നിങ്ങൾ എന്ത് ചെയ്യണം, അള്ളാഹുവിനെ സൂക്ഷിക്കണം. അതുപോലെ തന്നെ ഒരു നഫ്സിനോടും അതിൻ്റെ കഴിവല്ലാതെ അള്ളാഹു തആല ആവശ്യപ്പെടുന്നില്ല എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ സ്ഥിരമായി നോമ്പെടുക്കാൻ സാധിക്കാത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നോമ്പ് എടുക്കൽ നിർബന്ധമില്ല. പക്ഷേ നോമ്പിന് പകരം ഓരോ ദിവസത്തിനും ഒരു മിസ്കീന്, ഒരു സാധുവിന് അയാൾ ഭക്ഷണം കൊടുക്കണം. കാരണം അയാൾ നോമ്പെടുക്കുന്നതിന് തുല്യമാണ് ഒരു സാധുവിന് ഒരു ദിവസത്തിൽ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. ആ ഭക്ഷണം കൊടുക്കല് എന്ത് ചെയ്യാം? ആ പാവങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ആ ഭക്ഷണത്തിൻ്റെ വസ്തുക്കൾ ആ മിസ്കീന്മാർക്ക് കൊടുക്കുകയും ചെയ്യാം. ഭക്ഷണം കൊടുക്കേണ്ടത് ഓരോ മിസ്കീനും ഒരു മുദ്ദ് വീതമാണ് അങ്ങനെയുള്ള വ്യക്തികൾ കൊടുക്കേണ്ടത്. ഒരു മുദ്ദ് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാഇന്റെ കാൽ ഭാഗമാണ്. അത് നമ്മുടെ ഇന്നത്തെ കിലോ കണക്ക് കൂട്ടുമ്പോൾ അര കിലോയും 10 ഗ്രാമുമായാണ് പണ്ഡിതന്മാർ നിശ്ചയിച്ചിട്ടുള്ളത്. അര കിലോയും 10 ഗ്രാമുമാണ്. ഇമാം ബുഖാരി റഹ്മഹുല്ലാ പറഞ്ഞു, പ്രായം ചെന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, നോമ്പെടുക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ധാന്യം ഭക്ഷണ സാധനങ്ങൾ കൊടുക്കാം, അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. ഓരോ ദിവസത്തിനുമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. ഇമാം ബുഖാരി റഹ്മഹുള്ള പറഞ്ഞത് അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പ്രായമെത്തിയ ശേഷം ഒരു കൊല്ലമോ അല്ലെങ്കിൽ 2 കൊല്ലമോ ഇങ്ങനെ പാവപ്പെട്ടവർക്ക് റൊട്ടിയും മാംസവും നൽകി അവരെ നോമ്പ് തുറപ്പിച്ചിരുന്നു എന്ന് ഇമാം ബുഖാരി റഹ്മഹുള്ള പറയുന്നുണ്ട്. അതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹവും പറഞ്ഞത് പ്രായം ചെന്ന സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നോമ്പെടുക്കാൻ സാധിക്കുകയില്ലെങ്കിൽ ഫയുത്തഇമാനി മക്കാനി കുല്ല യൗമിൻ മിസ്കീനൻ, ഓരോ ദിവസത്തിനും ഒരു മിസ്കീന് അവർ ഭക്ഷണം നൽകണം എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും പറഞ്ഞിട്ടുണ്ട്. ഇനി ആറാമത്തെ വിഭാഗം, യാത്രക്കാരനാണ്. യാത്രക്കാരൻ നോമ്പ് ഒഴിവാക്കുക എന്ന ദുരുദ്ദേശമില്ലാത്ത യാത്രക്കാരനായിരിക്കണം. നോമ്പ് ഒഴിവാക്കാൻ വേണ്ടി ഒരാൾ യാത്ര ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് നോമ്പ് ഒഴിവാക്കാൻ പറ്റില്ല, ഹറാമാണ്. നോമ്പ് എടുക്കൽ അയാളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധവുമാണ്. അങ്ങനെ തന്ത്രം കുതന്ത്രം ഉദ്ദേശിക്കാത്ത യാത്രക്കാരനാണെങ്കിൽ അയാൾക്ക് നോമ്പ് ഒഴിവാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വമൻ കാന മരീദൻ അവ അലാ സഫരിൻ ഫഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ എന്നാണ്. ഒരാൾ രോഗിയാണ് അല്ലെങ്കിൽ യാത്രയിലാണെങ്കിൽ എത്ര നോമ്പ് ഒഴിവാക്കുന്നുവോ അത്രയും നോമ്പ് മറ്റ് ദിവസങ്ങളിൽ എടുക്കണം എന്നാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, സഹാബത്ത് പറയുന്നത്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യാത്രയിലായിരുന്നു. യാത്ര ചെയ്യുന്ന സമയത്ത് ഫലം യഇബി സായിമു അലൽ മുഫ്തിരി, നോമ്പെടുക്കുന്ന വ്യക്തി നോമ്പെടുക്കാത്ത വ്യക്തിയെ കുറവാക്കാറുണ്ടായിരുന്നില്ല, കുറ്റം പറയാറുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നോമ്പ് ഒഴിവാക്കുന്ന വ്യക്തി നോമ്പെടുക്കുന്ന വ്യക്തിയെയും കുറ്റം പറയാറുണ്ടായിരുന്നില്ല എന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സഹീഹ് മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ അബൂ സയ്യിദുൽ ഖുദരിയ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നത്, നോമ്പെടുക്കാനുള്ള കഴിവുണ്ട്, ആരോഗ്യമുണ്ട്, ശക്തിയുണ്ട് എന്ന് ബോധ്യമുള്ള ആളുകൾ നോമ്പെടുക്കുന്നത് അത് നല്ലതാണ്. അതുപോലെ നോമ്പെടുക്കാൻ സാധിക്കുകയില്ല എന്ന് ബോധ്യമുള്ള വ്യക്തി നോമ്പെടുക്കാതിരിക്കുന്നതും നല്ലതാണ് എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിച്ച വചനത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ അബൂ ദാവൂദ് റഹ്മഹുള്ള ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹംസത്ത് ബിനെ അമ്രുൽ അസ്ലമി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാ, അള്ളാഹുവിന്റെ റസൂലെ, ഞാനൊരു വാഹനത്തിന്റെ ഉടമയാണ്. ആ വാഹനം ഞാൻ ഉപയോഗിക്കുന്നു. ഞാൻ അതുമായി നിരന്തരമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ യാത്രക്കിടയിൽ എനിക്ക് നോമ്പ് വന്നെത്തുന്നു. പക്ഷേ എനിക്ക് ദീർഘമായ യാത്രയാണെങ്കിലും ഞാനൊരു ചെറുപ്പക്കാരനായതുകൊണ്ട് എനിക്ക് നോമ്പെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് എനിക്ക് ഏറ്റവും മതപരമായി ഗുണം ചെയ്യുക ഏതാണ്? ആ നോമ്പ് ഞാൻ നോൽക്കാതെ പിന്തിക്കുന്നതാണോ, അല്ല നോമ്പ് മാസത്തിൽ തന്നെ അത് നിർവഹിക്കുന്നതാണോ എനിക്ക് ഗുണം ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, അയ്യു ദാലിക ശീതയാ ഹംസ എന്നാണ്. ഹംസ, താങ്കൾ എന്തുദ്ദേശിക്കുന്നുവോ അത് താങ്കൾക്ക് ചെയ്യാം എന്നാണ്. ഇപ്പൊ ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം നോമ്പെടുക്കാൻ സാധിക്കുന്ന വ്യക്തിയാണെങ്കിൽ നോമ്പെടുക്കാം, സാധിക്കാത്ത വ്യക്തിയാണെങ്കിൽ നോമ്പെടുക്കാതിരിക്കാം. അപ്പൊ യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഫുലരായിട്ടുള്ളത് തനിക്ക് ഏറ്റവും സൗകര്യം ഏതാണെങ്കിൽ അത് ചെയ്യുകയാണ്. ഇനി രണ്ടും തുല്യമാണെങ്കിൽ, നോമ്പെടുക്കുന്നതും നോമ്പൊഴിവാക്കുന്നതും തുല്യമാണെങ്കിൽ, നോമ്പെടുക്കുന്നതാണ്, ജനങ്ങളോടൊപ്പം നോമ്പെടുക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രാ സമയത്ത് നോമ്പ് പ്രയാസകരമായ സന്ദർഭത്തിൽ നോമ്പ് ഒഴിവാക്കിയതായി നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തു കൂടി ഒരു യാത്രയിലായിരുന്നു. അങ്ങനെ ഖുറാവിൽ റമീം എന്ന സ്ഥലത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്തിൽ നിന്ന് ചില ആളുകൾ പറഞ്ഞു, ജനങ്ങൾക്ക് നോമ്പുകൊണ്ട് പ്രയാസമുണ്ട്, താങ്കൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നവർ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവരാൻ പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് മുറിക്കുകയും ചെയ്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സഹാബത്ത് നോമ്പ് മുറിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നിന്ന് ഉദ്ധരിച്ചിരിക്കുന്നു. മറ്റൊരു യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനപ്പുറത്തായിരുന്നു. ആ വാഹനപ്പുറത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു നദി കടന്നുകൊണ്ടാണ് അവർക്ക് പോവേണ്ടത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരോട് പറഞ്ഞു, നിങ്ങൾ ആ നദിയിൽ നിന്ന് വെള്ളം കുടിക്കുക, നോമ്പ് മുറിക്കുക എന്ന് പറഞ്ഞു. പക്ഷേ സഹാബത്ത് അതിന് സമ്മതിച്ചില്ല. സമ്മതിക്കാതെ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നദിയിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കുകയും നോമ്പ് മുറിക്കുകയും ചെയ്തു എന്ന് ഇമാം അഹമ്മദ് ഉദ്ധരിച്ച ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏതാണ് ഏറ്റവും ഗുണകരം, അതാണ് യാത്രക്കാരൻ ചെയ്യേണ്ടത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഏഴാമത്തെ വിഭാഗം, രോഗം സുഖപ്പെടും എന്ന് പ്രതീക്ഷയുള്ള രോഗിയാണ്. അങ്ങനെയുള്ള രോഗിയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് അവസ്ഥയാണ് ഉള്ളത്. ഒന്ന്, നോമ്പെടുക്കൽ അയാൾക്ക് പ്രയാസമില്ല, നോമ്പെടുക്കുന്നത് കൊണ്ട് അയാൾക്ക് ബുദ്ധിമുട്ടുകളൊന്നും അതും ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള രോഗിയാണെങ്കിൽ ആ വ്യക്തി നോമ്പെടുക്കൽ അയാൾക്ക് നിർബന്ധമാണ്. കാരണം നോമ്പ് മുറിക്കൽ അനുവദിക്കുന്ന കാരണങ്ങളൊന്നും അയാൾക്കില്ല എന്നതാണ് കാരണം. ഇനി ആ രോഗിയുടെ രണ്ടാമത്തെ അവസ്ഥ, നോമ്പെടുക്കൽ അയാൾക്ക് പ്രയാസമാണ്, പക്ഷേ നോമ്പെടുത്തത് കൊണ്ട് അയാൾക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാനില്ല. പക്ഷേ നോമ്പെടുക്കൽ അയാൾക്ക് പ്രയാസമാണ്, നോമ്പെടുക്കാൻ പ്രയാസമാണ്, മറ്റ് രോഗം കൂടുകയോ മറ്റ് പ്രയാസങ്ങളൊന്നും ആ നോമ്പെടുക്കുന്നത് കൊണ്ട് ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള രോഗിയാണെങ്കിലും അയാൾക്ക് നോമ്പ് ഒഴിവാക്കാവുന്നതാണ്. ഇനി മൂന്നാമത്തെ അവസ്ഥ, നോമ്പെടുക്കുന്നത് ആ രോഗിയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്, നോമ്പെടുക്കാനുള്ള പ്രയാസവും അതുപോലെ നോമ്പെടുത്താൽ രോഗത്തിന് മറ്റുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്ന ഒരവസ്ഥയാണെങ്കിൽ ആ രോഗിയെ സംബന്ധിച്ചിടത്തോളം നോമ്പ് ഒഴിവാക്കൽ നിർബന്ധമാണ്, നോമ്പെടുക്കൽ അയാളിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നല്ലാഹ യുഹിബ്ബു അൻ തുഅ റുഖ്സുഹു കമാ യക്റഹു അൻ തുഅ മഅസിയതുഹു എന്ന, അല്ലാഹു തആല നൽകിയ വിട്ടുവീഴ്ചകൾ സ്വീകരിക്കുന്നതാണ് അല്ലാഹു തആലക്ക് ഇഷ്ടം. ഏതുപോലെ അല്ലാഹു തആലക്ക് മഅസിയത്ത് ചെയ്യൽ, അവനെതിര് ചെയ്യൽ അവൻ വെറുക്കുന്നത് പോലെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രയാസമുള്ള രോഗിയെ സംബന്ധിച്ചിടത്തോളം ആ നോമ്പെടുക്കൽ അയാൾക്ക് അനുവദനീയമല്ല. പ്രയാസമില്ലാത്ത വ്യക്തിയാണെങ്കിൽ നോമ്പെടുക്കൽ നിർബന്ധവുമാണ്. ഇനി റമദാനിൻ്റെ പകലിൽ ഒരാൾക്ക് രോഗം വന്നെത്തുകയാണ്, അയാൾ നോമ്പുകാരനാണ്, ആ നോമ്പ് പൂർത്തിയാക്കാൻ അയാൾക്ക് പ്രയാസവുമാണ്, അങ്ങനെ വന്നാൽ നോമ്പ് ഒഴിവാക്കൽ അയാൾക്ക് അനുവദനീയമാണ്. കാരണം നോമ്പ് ഒഴിവാക്കാനുള്ള ഉസ്ർ, ഒഴിവ് കഴിവ് അയാൾക്കുണ്ട് എന്നതാണ്. ഇനി ഒരാൾ നോമ്പില്ലാത്ത ഒരവസ്ഥയാണ്, രോഗിയായതുകൊണ്ട് നോമ്പ് എടുത്തിട്ടില്ല, പക്ഷേ റമദാനിൻ്റെ പകലിൽ അയാളുടെ രോഗം സുഖപ്പെട്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നോമ്പെടുക്കാൻ പാടില്ല. കാരണം അയാൾ ആ ദിവസം തുടങ്ങിയത് നോമ്പില്ലാതെയാണ്. നോമ്പ് തുടങ്ങേണ്ടത് മിൻ തുലൂഇൽ ഫജർ, സൂര്യൻ ഉദിച്ചത് മുതൽ, അല്ലെങ്കിൽ ഫജർ പ്രഭാതം ഉദിക്കുന്നത് മുതലാണ് നോമ്പ് തുടങ്ങേണ്ടത്. ആ സമയത്ത് തുടങ്ങാത്തത് കൊണ്ട് റമദാനിന്റെ പകലിൽ ഇടക്ക് വെച്ച് രോഗം സുഖമായാലും ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നോൽക്കാൻ പാടില്ല. പിന്നെ അയാൾ ഇൻസാക്ക് ചെയ്യേണ്ടതുണ്ടോ അഥവാ നോമ്പുകാരനെ പോലെ കഴിഞ്ഞു കൂടേണ്ടതുണ്ടോ എന്ന ഒരു ചർച്ചയുണ്ട്. ആ ചർച്ചയിൽ പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായക്കാരാണ്. ഡോക്ടർമാരുടെ നിർദ്ദേശ പ്രകാരം രോഗം അയാൾക്ക് രോഗം കൂട്ടും എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രോഗം സുഖമാകുന്നത് വൈകും താമസിക്കും എന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശമുണ്ടെങ്കിൽ, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ പരിഗണിച്ചുകൊണ്ട് രോഗത്തെ സൂക്ഷിച്ചുകൊണ്ടും നോമ്പ് ഒഴിവാക്കാവുന്നതാണ് എന്നാണ് പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഇംസാക്കും ഒഴിവാക്കാവുന്നതാണ് എന്നാണ് പണ്ഡിതന്മാരൊരു വിഭാഗം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇങ്ങനെ ഖത്തർ അപകടങ്ങളൊന്നും ഉണ്ടാവുകയില്ല എങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ രോഗം സുഖമാകുന്നത് വരെ കാത്തിരിക്കുകയും പിന്നെ എത്ര നോമ്പ് ഒഴിവാക്കിയോ അത്രയും നോമ്പ് ആ വ്യക്തി നിർവഹിക്കുകയുമാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഒഴിവാക്കിയ ദിവസത്തിന് ദരിദ്രന്മാർക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇനി എട്ടാമത്തെ വിഭാഗം ആർത്തവകാരികളായ സ്ത്രീകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെക്കുറിച്ച് പറഞ്ഞത് മാ റായിത്തു മിൻ നാഖിസാത്തി അഖ്ലിൻ വദീനിൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞു. അപ്പോ സ്ത്രീകൾ ആർത്തവകാരികളായി കഴിഞ്ഞാൽ അവർ നമസ്കരിക്കേണ്ടതില്ല, നോമ്പ് തോൽക്കേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു സ്ത്രീ നോമ്പുകാരിയായിരിക്കെ ഉറൂബിന്റെ മുമ്പ്, സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ ഒരു സെക്കൻഡ് മുമ്പ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് മുമ്പ് നോമ്പുകാരിയായ ഒരു പെണ്ണിന് ആർത്തവമുണ്ടായിക്കഴിഞ്ഞാൽ ആ ദിവസത്തെ നോമ്പ് അവരുടേത് ബാത്തിലാവുകയും മറ്റൊരു ദിവസത്തിൽ ആ നോമ്പ് കലാ കിട്ടുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് ആണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇനി സുന്നത്ത് നോമ്പാണെങ്കിൽ അത് കലാ വീട്ടൽ സുന്നത്താണ്, ഫർള് നോമ്പാണെങ്കിൽ കലാ വീട്ടൽ നിർബന്ധവുമാണ് എന്നും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി റമദാനിന്റെ പകലിൽ ഒരു സ്ത്രീക്ക്, ഒരു സ്ത്രീ ആർത്തവത്തിൽ നിന്ന് ശുദ്ധിയായി, എന്നാൽ ബാക്കിയുള്ള ആ ദിവസത്തിലെ ബാക്കിയുള്ള പകൽ നോമ്പ് എടുക്കാൻ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പാടില്ല എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അന്ന് ഇംസാക്ക് ചെയ്യേണ്ടതുണ്ടോ, നോമ്പുകാരിയെപ്പോലെ ജീവിക്കേണ്ടതുണ്ടോ എന്നതിൽ നേരത്തെ പറഞ്ഞ അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ട്. ഇനിയൊരു പെണ്ണ് റമദാനിന്റെ രാത്രിയിൽ ഫജറിന്റെ തൊട്ടു മുമ്പ്, ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് മുമ്പ് ആർത്തവത്തിൽ നിന്ന് ശുദ്ധിയായാൽ ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നോമ്പെടുക്കൽ നിർബന്ധമാണ്. കാരണം നോമ്പെടുക്കാൻ അർഹതയുള്ള കൂട്ടത്തിലാണ് അവരുള്ളത്. അതുകൊണ്ട് നോമ്പെടുക്കേണ്ടത് ഉണ്ട്. ആർത്തവത്തിൽ നിന്ന് കുളിച്ചിട്ടില്ലെങ്കിലും നോമ്പെടുക്കേണ്ടതുണ്ട്. സൂര്യൻ ഉദിച്ച ശേഷം ജനാബത്തുകാരനെ പോലെ തന്നെ ഒരാൾ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ട് ജനാപത്തുകാരനായാൽ അയാൾ പ്രഭാതം ഉദിച്ച ശേഷം കുളിച്ചാൽ മതി. എന്നാലും കുളിക്കാതെ തന്നെ നോമ്പിന് നിയ്യത്ത് ചെയ്ത് നോമ്പെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് അങ്ങനെയുള്ള സ്ത്രീയുടെ നിയമവും എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതാണ് അതിനുള്ള തെളിവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാപത്തുകാരനായിക്കൊണ്ട് നേരം പുലരാറുണ്ടായിരുന്നു. സുമ്മ യസൂമു റമദാന, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കാറുമുണ്ടായിരുന്നു എന്നും ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞതാണ് അതിനുള്ള തെളിവ്. ഇനി പ്രസവ രക്തമുള്ള സ്ത്രീകൾ, അവരുടെ നിയമവും ഈ ആർത്തവകാരിയായ പെണ്ണിന്റെ നിയമം തന്നെയാണ്. ഇനി ഗർഭം കാരണമോ അല്ലെങ്കിൽ കുട്ടിക്ക് മുല കൊടുക്കുന്നത് കാരണമോ നോമ്പെടുക്കാൻ സാധ്യമല്ലെങ്കിൽ അത്തരം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ വളാ അനിൽ മുസാഫിരി ശത്ര സലാത്തി വസൗമി വസൗമു അനിൽ മുസാഫിരി വാനിൽ മുർലി വൽഹുബുല. യാത്രക്കാരനിൽ നിന്ന് നമസ്കാരത്തിന്റെ പകുതി അല്ലാഹു തആല ഇല്ലാതാക്കിയിട്ടുണ്ട്. വസൗമു അനിൽ മുസാഫിരി വാനിൽ മുർലി വൽഹുബുല, യാത്രക്കാരനിൽ നിന്നും കുട്ടിക്ക് മുല കൊടുക്കുന്ന സ്ത്രീയിൽ നിന്നും ഗർഭിണിയിൽ നിന്നും നോമ്പും അല്ലാഹു തആല ഇല്ലാതാക്കിയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകൾ ആ സമയത്ത് കുട്ടിക്ക് പ്രയാസമുണ്ടാകും എന്ന് മനസ്സിലായാൽ നോമ്പ് ഒഴിവാക്കുകയും പിന്നീട് അത്രയും എണ്ണം നോറ്റു വീട്ടുകയും ചെയ്യണം. അത് രോഗിയുടെ നിയമം തന്നെയാണ്. രോഗി രോഗം സുഖപ്പെട്ടാൽ കളാ വീട്ടേണ്ടതുപോലെ അങ്ങനെയുള്ള സ്ത്രീകളും കളാ വീട്ടേണ്ടതുണ്ട് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഇനി പത്താമത്തെ വിഭാഗം, ഒരാൾ നോമ്പ് ഒഴിവാക്കുന്നത് മറ്റൊരാളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. ഒരാൾ ഒരു അപകടത്തിൽപ്പെടുകയാണ്, അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംരക്ഷിക്കണം, ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. രക്ഷപ്പെടുത്തണമെങ്കിൽ നോമ്പെടുത്തുകൊണ്ട് ഇയാൾക്കതിന് സാധ്യമല്ലെങ്കിൽ നോമ്പ് ഒഴിവാക്കിക്കൊണ്ട് ആ വ്യക്തിയെ രക്ഷപ്പെടുത്തണം. എന്നിട്ട് ശേഷം അയാൾ ആ നോമ്പ് കളാവൂട്ടണം. കാരണം മാലാ യത്തിമുൽ വാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബുൻ എന്നാണ് തത്വം. ഒരു വാജിബ് പൂർത്തിയാവണമെങ്കിൽ ഒരു കാര്യം ആവശ്യമാണ്, ആ കാര്യം വാജിബായിത്തീരും എന്നാണ്. അഥവാ അപകടത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നോമ്പ് ഒഴിവാക്കൽ നിർബന്ധമാണ്. അപ്പോ ആ വ്യക്തിയെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് നിർബന്ധമായതുകൊണ്ട് നിർബന്ധമായ നോമ്പും എന്ത് ചെയ്യാം, ഒഴിവാക്കാം. ഇതുപോലെ തന്നെയാണ് ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ശക്തി സംഭരിക്കണം, ശരീരത്തിന് ആരോഗ്യം വേണം, അങ്ങനെയുള്ള ഘട്ടങ്ങളിലും നോമ്പ് ഒഴിവാക്കിക്കൊണ്ട് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മക്കയിലേക്ക് പുറപ്പെടുകയാണ്. അങ്ങനെ യാത്രക്കിടയിൽ ഒരു സ്ഥലത്ത് അവർ ഇറങ്ങി. ഇറങ്ങിയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങളിതാ നിങ്ങളുടെ ശത്രുവിനോട് വളരെ അടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും ശക്തരാവണം. നോമ്പ് ഒഴിവാക്കൽ അല്ലാഹു തആല നിങ്ങൾക്ക് അനുവദിച്ച റുഖ്സയാണ് എന്ന് സഹാബത്തിനോട് പറഞ്ഞു. സഹാബത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടും നോമ്പ് ഒഴിവാക്കാത്തവരും ഒഴിവാക്കിയവരും ഉണ്ടായിരുന്നു. പിന്നീട് വീണ്ടും ശത്രുവിനോട് അടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതാ നേരം പുലർന്നാൽ നിങ്ങൾ ശത്രുവുമായി ഏറ്റുമുട്ടുകയാണ്, അതുകൊണ്ട് നോമ്പ് ഒഴിവാക്കുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ ബലം കിട്ടുക, ശക്തി കിട്ടുക. അതുകൊണ്ട് നിങ്ങൾ ഒഴിവാക്കുക എന്ന് കർശനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും നോമ്പ് ഒഴിവാക്കി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ശക്തി സംഭരിച്ചുകൊണ്ട് ഒരു കാര്യം, നിർബന്ധമായ ഒരു കാര്യം ചെയ്യേണ്ട അവസ്ഥ വന്നാൽ നോമ്പ് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഒഴിവാക്കൽ നിർബന്ധമാണ് എന്നതാണ്. ഇങ്ങനെ ഒഴിവാക്കിയ നോമ്പുകൾ 30 ദിവസത്തെ നോമ്പ് ഒരാൾ ഒഴിവാക്കിയാൽ 30 ദിവസത്തെ നോമ്പും അയാൾ കള്ളാ വീട്ടേണ്ടത് നിർബന്ധമാണ്. 29 ദിവസമുള്ള മാസത്തിലാണ് ഒഴിവാക്കിയതെങ്കിൽ 29 ദിവസവും കള്ളാ വീട്ടൽ നിർബന്ധമാണ്. ഇനി കള്ളായിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും നല്ലത്, ഏറ്റവും എളുപ്പത്തിൽ വളരെ ധൃതിപ്പെട്ടുകൊണ്ട് കള്ളാ വീട്ടുകയാണ് ഏറ്റവും നല്ല മാർഗം. കാരണം തൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാകുക, എത്ര വേഗത്തിൽ ഒഴിവാകാൻ സാധിക്കുമോ അത്രയും വേഗത്തിൽ ബാധ്യതയിൽ നിന്ന് ഒഴിവാകുകയാണ് വേണ്ടത്. ഇനി അടുത്ത റമദാൻ വരെ കള്ളാ വീട്ടുന്നത് എന്ത് ചെയ്യാം? നീട്ടിവെക്കാം. അത് എത്ര നോമ്പുണ്ടോ കള്ളാ വീട്ടേണ്ടതുണ്ടോ അത്രയും നോമ്പുകൾ കള്ളാ വീട്ടാൻ പറ്റുന്ന എണ്ണം വരെ പിന്തിച്ചു വെക്കാം. അഥവാ 10 നോമ്പ് കള്ളാ വീട്ടാനുണ്ടെങ്കിൽ അടുത്ത നോമ്പ് വരുന്നതിൻ്റെ ശഅബാൻ മാസം 10 വരെ ഉസുറുണ്ടെങ്കിൽ, ഒഴിവ് കഴിവുണ്ടെങ്കിൽ ആ നോമ്പ് കള്ളാ വീട്ടുന്നത് നീട്ടിവെക്കാം എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതിന് തെളിവായി പറയുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, എനിക്ക് ഒരു റമദാനിലെ നോമ്പ് കള്ളാ വീട്ടാനുണ്ടായിരുന്നു, അടുത്ത ശഅബാനിലെ എനിക്കത് കള്ളാ വീട്ടാൻ സാധിക്കുമായിരുന്നുള്ളൂ, അത് അടുത്ത ശഅബാനിലാണ് ഞാനത് കള്ളാ വീട്ടിയത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് ഇമാം ബുഖാരി റഹ്മഹുല്ലാ ഉദ്ധരിച്ചിട്ടുണ്ട്. ആവശ്യമില്ലാതെ കള്ളാ വീട്ടൽ പിന്തിച്ചാൽ അത് നാശത്തിലേക്കാണ് എത്തുക. ചിലപ്പോൾ മൂർച്ഛിച്ച രോഗങ്ങൾ വരും, അല്ലെങ്കിൽ മരണം വന്നെത്തും. അതുകൊണ്ട് ഏറ്റവും അഫ്ളലായിട്ടുള്ളത് ഏറ്റവും വേഗത്തിൽ കള്ളാ വീട്ടുകയാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഏത് വിഭാഗമാണെങ്കിലും നോമ്പ് നിർവഹിക്കൽ നിർബന്ധമാകുന്ന സമയത്ത് നിർബന്ധമായും അത് നിർവഹിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഇസ്ലാം പ്രയാസപ്പെടുന്നവർക്ക് അവർക്കതിനു വേണ്ട വിട്ടുവീഴ്ചകൾ നൽകിയിട്ടുണ്ട് എന്ന് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് വിശ്വാസികൾ എന്നുള്ള നിലക്ക് വിശുദ്ധ ഖുർആൻ പറഞ്ഞ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടത് പ്രകാരം സൂക്ഷിക്കുക, മുസ്ലിങ്ങളായിട്ടല്ലാതെ നിങ്ങൾ ആരും മരിച്ചു പോകരുത് എന്നാണ് വിശുദ്ധ ഇസ്ലാം വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. ആ രീതിയിൽ ജീവിച്ച് മരിക്കാൻ നാം ശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വതആല നമുക്കതിന് തൗഫീഖും സഹായവും നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.